ലളിതമായ മൂന്ന് മുറിയുള്ള ഒരു വീടായിരുന്നു നീരവിൻ്റെയും മീനുവിൻ്റെയും അഭിപ്രായം കണക്കിലെടുത്ത് അവർക്ക് വേണ്ടി പണിതത്. പഴമയുടെ മനോഹാരിതയും പുതുമയുടെ സൗകര്യങ്ങളും കൂട്ടിയിണക്കിയ മനോഹരമായൊരു കുഞ്ഞു വീട്. കസവുമുണ്ടും നീലക്കളറിലെ ഷർട്ടും ഇട്ടുകൊണ്ട് ആരോ തൻ്റെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഷർട്ടിൻ്റെ കൈമുകളിലേക്ക് ചുരുട്ടി വെച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. നടക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ ആരോഹിയുടെ മുറിയിലേക്ക് പോയി. അവൾ അവിടെ ഇല്ല എന്ന് കണ്ടതും അവൻ താഴേക്ക് വേഗത്തിൽ നടന്നു. എല്ലാവരും തിരക്കിലായിരുന്നു. തുളസിയും സുകുമാരനും അകത്തേക്ക് വരുന്ന അതിഥികളെ ക്ഷണിക്കാനായി വെളിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും ആരെയോ തേടുകയായിരുന്നു. പെട്ടെന്ന് ആരോ അവൻ്റെ തോളിൽ തട്ടി. ആരോഹിയായിരിക്കുമെന്നുള്ള രീതിയിൽ അവൻ നിറഞ്ഞ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി.
അയ്യടാ, മുഖത്ത് ചിരിയണ്ടില്ലേ? ആള് മാറിപ്പോയോ മോനെ ദിനേശ?
മീനു ചിരിയോടെ പറഞ്ഞതും ആരവിന്റെ മുഖത്തൊരു ചമ്മൽ പ്രകടമായി.
ആഹാ, ഇന്നങ്ങ് സുന്ദരി കുട്ടിയല്ലോ എന്റെ എടത്തിയമ്മ. ഡാ കൊച്ചർക്ക, നീ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നീ വന്നിട്ട് വേണം നിന്റെ അമ്മയും വക്കീലച്ഛനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ.
മീനുവിന്റെ വീർത്ത വയറിൽ നോക്കിക്കൊണ്ട് ആരവ് ചിരിയോടെ പറഞ്ഞു.
അല്ല, കൊച്ചച്ഛന്റെ മുഖത്തെന്താ ഒരു വോൾട്ടേജ് ഇല്ലാത്തത്?
ഒന്നുമില്ല എടുത്തി.
അല്ല, ആരോഹി എവിടെ? ഇത്തിരി ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു.
ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ദോ, അവിടെ വെളിയിൽ നിൽപ്പുണ്ട്.
ചിരിയോടെ പറഞ്ഞുകൊണ്ട് മീനു പോയി. കസവ് സെറ്റ് സാരിയും ചുവന്ന ബ്ലൗസും അണിഞ്ഞ്, മുടിയിൽ കുളിർപ്പിന്നൽ മാത്രം കെട്ടി, മുല്ലപ്പൂ ചൂടി, ചുവന്ന പൊട്ടണിഞ്ഞ്, കാതിൽ വലിയ ജിമിക്കിട്ട് നിൽക്കുന്ന ആരോഹിയെ കണ്ടതും അവന്റെ ഹൃദയം ഒരു വേള നിലച്ച പോലെ തോന്നി. ആദ്യമെന്നപ്പോൾ ഗൗരവക്കാരനിൽ നിന്നും ഒരു കാമുകനിലേക്ക് അവൻ മാറി. ഗൗരവിനൊപ്പം എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്ന ആരോഹി.
ദേ എടുത്തി, അങ്ങനെ വരുന്നുണ്ട്, അവ പറഞ്ഞ പോലെ. ഓക്കേ, ബൈ.
ആരോഹിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആരവിനെ അടിമുടി നോക്കിക്കൊണ്ട് ഗൗരവ് പറഞ്ഞു.
എന്താടാ വാൽമാക്രി നോക്കി പേടിപ്പിക്കുന്നത്?
ആരവിന്റെ ചോദ്യത്തിന് ഗൗരവ് പുച്ഛിച്ചു തള്ളി.
ഈ ചെറുക്കന് ഇത് എന്തു പറ്റി? രണ്ടെണ്ണം തിരിച്ചു പറയേണ്ടതാണല്ലോ.
സംശയത്തോടെ ആരവ് ആരോഹിയുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും അവൾ ഫോണിൽ നോക്കാൻ തുടങ്ങി.
ഇതെന്ത് കോലാണ്, നല്ല ചേലുണ്ട് കാണാൻ. പോയി വല്ല കുർത്ത എടുത്തിട്ട് വേണേ.
അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ അവൻ പറഞ്ഞു.
ഇയാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ നോക്കേണ്ട, പ്രശ്നം തീർന്നല്ലോ.
അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഇത്രയും പറഞ്ഞുകൊണ്ട് ആരോഹി തിരിച്ചു നടന്നു. എന്തോ അവളുടെ അവഗണന അവന് സഹിക്കാനായില്ല. ആരോഹിയുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. നല്ല ഭംഗിയുണ്ട് കാണാൻ. കരിമഷി എഴുതിയ പരിഭവങ്ങൾ നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ നോക്കി ആരോ പറഞ്ഞു.
ഇയാളോട് ആരും അഭിപ്രായം ചോദിച്ചില്ല.
അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പോയി. 8:30 ശുഭമുഹൂർത്തത്തിലാണ് ഗൃഹപ്രവേശത്തിനായി ജ്യോത്സ്യം കുറിച്ചു കൊടുത്തത്. മീനുവിന്റെ ആഗ്രഹപ്രകാരം തുളസിയമ്മയായിരുന്നു ആദ്യമായിട്ട് അടുപ്പ് കത്തിച്ച്. സ്വർണക്കസവുള്ള സെറ്റും മുണ്ടും ചുവന്ന ബ്ലൗസുമായിരുന്നു തുളസിയുടെയും മീനുവിന്റെയും ആരോഹിയുടെയും വേഷം. ആരോഹി പൂർണ്ണമായി അവൻ അവഗണിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഓരോ തവണ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ നിന്ന് പോവും.
എന്താ മോനെ മുഖത്തൊരു വാട്ടം?
ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ചകലെ മാറി നിൽക്കുന്നതിനിടയിൽ നിഖിൽ ആരവിനോടായി ചോദിച്ചു.
ഏയ്, ഒന്നുമില്ലടാ.
തലമുടി പുറകിലേക്ക് ഒതുക്കിക്കൊണ്ട് ആരവ് പറഞ്ഞു.
ഡാ, കൂടുതൽ എന്റെ മുന്നിൽ അഭിനയിക്കണ്ട കേട്ടോ. എന്തുകൊണ്ടെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്.
അറിയില്ലടാ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് മുഖം തരാതെ അവൾ നടക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയം കൊത്തി വലിക്കുകയാണ്. എനിക്കിട്ട് രണ്ടെണ്ണം തന്നാൽ പോലും ഇത്രയും വേദനിക്കില്ലായിരുന്നു. പക്ഷേ ഇതെന്താ കാര്യം എന്ന് പോലും അറിയാതെ അവളിങ്ങനെ എന്നോട് പെരുമാറുന്ന കാണുമ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നു. ഒരേ സമയം അവളെ രണ്ടെണ്ണം പൊട്ടിക്കാനും അവളെ മാറോട് അടക്കാനും തോന്നുന്നു. ഡാ ആരും, ഇനി അവളെന്തെങ്കിലും മനസ്സിലാക്കി കാണോ? നോ വേ. അവൾ വന്നപ്പോൾ മുതൽ ആ മുറി പൂട്ടിയാണ് ഞാൻ ഇറങ്ങുന്നത്. ആ മുറിയിൽ കയറിയാൽ മാത്രമേ അവൾക്കെല്ലാം മനസ്സിലാവൂ.
നീ ഇനി എപ്പോൾ പറയാനിരിക്കുകയാണ് ആരവേ? നീ സഖാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സ്വപ്നങ്ങൾ പോവണിയാതെ പോവുകയില്ല. അവൾക്ക് കൂടുതൽ സന്തോഷാവുള്ളൂ.
ഞാൻ ഉണർന്നിരുന്ന് കാണുന്നൊരു സ്വപ്നമുണ്ട്, എൻ്റെ ഉറക്കത്തെ കെടുത്തിയ ഒരു സ്വപ്നം. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി വിജയെപ്പോലെ തിരിച്ചു വരുന്ന അവളെ എൻ്റെ മാറോടണച്ച് ഞാൻ പറയും, ഞാനാണ് നിന്റെ സഖാവെന്ന്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ വേറെ ചിന്തയൊന്നും കാണില്ല. ഈ സഖാവിൻ്റെ സഖി മാത്രമായിരിക്കും അവൾ. ആ സ്വപ്നം എനിക്ക് നിറവേറ്റണം. അപ്പോഴാണ് ഗൗരവ് അവിടേക്ക് വരുന്ന ആരോ കണ്ടത്.
ഈ വാൽമാക്രി പിടിച്ചൊന്ന് കുടഞ്ഞു നോക്കട്ടെ,
പതിയെ നിഖിലിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് മീശയും പിരിച്ച് ഗൗരവൻ വിളിച്ചു.
എന്താ?
അതെ, നിന്റെ അടുത്തമ്മക്ക് എന്താ ഇത്ര ജാട?
ആ, എനിക്കെങ്ങനെ അറിയാനാ? പോയി അടുത്തയോട് ചോദിക്ക്.
ഗൗരവ് ഒരു ഗൗരവവും ഇല്ലാതെ പറഞ്ഞു.
സത്യം പറയടാ, അത് പറയാൻ നിന്നെ ഞാൻ വിടില്ല.
മുണ്ട് കുത്തിയതിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആരോ ചോദിച്ചു,
ആരോ നീ അവിടെ എന്തിരിക്കാ, ഇങ്ങോട്ട് വാ.
നീരവ് അവിടേക്ക് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി. ഉച്ചക്ക് ഫുഡ് കഴിക്കാനായി പുതിയ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ആരോഹി ഇരുന്നതിന് എതിർഭാഗത്തായി ആരവും ഇരുന്നു. തുളസി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയായിരുന്നു. തൂഷനിലയിൽ പരിപ്പും നെയ്യും പപ്പടവും അവിയലും കടുമാങ്ങയും പച്ചടിയും കിച്ചടിയും ഇഞ്ചിക്കറിയും എല്ലാം കൂട്ടിക്കുഴച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു ആരോഹി. ആരോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ ഉരുളയും കഴിച്ചു. അവളവനെ നോക്കുന്നില്ല എന്ന് കണ്ടതും കാലുകൊണ്ട് അവളുടെ കാലിൽ തട്ടി. അവൾ കണ്ണുരുട്ടിയൊന്ന് നോക്കിയിട്ട് കാൽ പുറകോട്ട് മാറ്റിവെച്ചു. കൈ കഴുകി തിരികെ വന്ന് സാരി മാറാനായി ആരോഹി കുടുംബത്തിലേക്ക് പോയി. മുറിയിൽ കയറി തലയിലിരുന്ന മുല്ലപ്പൂ ഊരി മാറ്റി. മുടിയഴിച്ച് പൊക്കിക്കെട്ടിക്കൊണ്ട് മുഖം കഴുകാനായി വാഷ്റൂമിലേക്ക് കയറി. വെളിയിലിറങ്ങി മുഖം തുടയ്ക്കാനായി ടവലെടുക്കാൻ തുനിഞ്ഞപ്പോഴാണ് വാതിലിൽ നിൽക്കുന്ന ആരവിനെ അവൾ കാണുന്നത്.
അങ്ങോട്ട് മാറിക്കേ, എനിക്ക് ഡ്രസ്സ് മാറണം,
അവൾ ദേഷ്യത്തോടെ അവനെ നോക്കാതെ പറഞ്ഞു. പെട്ടെന്ന് കഥകടയുന്ന ശബ്ദം കേട്ടതും അവൻ പോയെന്നുള്ള ആശ്വാസത്തിൽ ആരോഹി വാതിലിലേക്ക് നോക്കി. അടഞ്ഞ കഥകൾ ചാരി ചിരിയോടെ നിൽക്കുന്ന ആരവിനെ കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു.
ഇയാളോടല്ലേ പറഞ്ഞു ഇറങ്ങിപ്പോവാൻ.
ആരോഹി വീണ്ടും അവന് നേരെ പൊട്ടിത്തെറിച്ചു. ആരോ ചിരിച്ചുകൊണ്ട് മുണ്ട് മടക്കിക്കുത്തി ഒരു കൈയാൽ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു.
എന്താടി നിനക്കിത്ര ജാട? എനിക്ക് ജാടൊന്നുമില്ല, ഇയാളൊന്ന് പോയി.
അവൻ തന്നിലേക്ക് അടുക്കുംതോറും ആരോഹിയുടെ കാലുകൾ പുറകിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. ഭിത്തിയിൽ തട്ടി അവൾ നിന്നതും ആരോ തൻ്റെ രണ്ട് കൈകളും ഭിത്തിയിലേക്ക് പതിപ്പിച്ചു.
ഇനി പറ എന്താണ് എന്നോട് പിണക്കുന്നതിനുള്ള കാരണം?
അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരോ ചോദിച്ചു. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും മുഖത്തെ വെള്ളത്തിനൊപ്പം വിയർപ്പ് തുള്ളികളും ചേർന്നു.
ഒന്നുമില്ല, ഇയാൾ മാറിക്കേ.
അവൾ അവനെ തട്ടിമാറ്റാനായി ശ്രമിച്ചു. അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ പതിഞ്ഞതും കാൽപാദത്തിൽ നിന്നും തൻ്റെ തലയിലേക്കൊരു മിന്നൽ കടന്ന പോലെ തോന്നി ആരോഹിക്ക്. ആരോ കണ്ണിമ വെട്ടാതെ അവളെ നോക്കിക്കൊണ്ട് അവളുടെ മുഖത്തെ വെള്ളം തൻ്റെ മുഖത്താൽ തുടച്ചു. ആരോഹിയുടെ കണ്ണുകൾ എന്തെന്നറിയാതെ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളിൽ നോക്കി നിൽക്കെ രണ്ടുപേരുടെയും മധുരങ്ങൾ തമ്മിലുള്ള ദൂരം ഇല്ലാതായി. അവളുടെ കൈവിരലുകൾ അവൻ്റെ നീളമുടിയിലേക്ക് പതിഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളിൽ നിന്ന് നടന്നു മാറി. അവളുടെ ചുവന്ന കണ്ണിലേക്കും ചുവന്ന കണ്ണിലേക്കും മാറി മാറി നോക്കി നിൽക്കെ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവളുടെ കവിളിൽ ഒരു മുത്തം കൂടി നൽകിക്കൊണ്ട് ആരോ അവിടെ നിന്ന് ഇറങ്ങി. ആരോഹിയുടെ മുഖം നാണത്താൽ ചുവന്ന് തുടുത്തൊരു ചെമ്പനീർപ്പൂവ് പോലെയായി മാറി. അവളുടെ മനസ്സിലേക്ക് ഒരു ദിവസം മുമ്പ് നടന്ന സംഭവം ഓർമ്മയിൽ വന്നു. ക്ലാസ് തുടങ്ങിയതിനു ശേഷം പ്രൊജക്റ്റ് സംബന്ധമായി കുറച്ച് പ്രിന്റുകൾ എടുക്കേണ്ട സാഹചര്യം വന്നതിനാലാണ് ആരോഹി ആരവിൻ്റെ മുറിയിലേക്ക് പോകുന്നത്. പാലുകാച്ചിൻ്റെ ഓരോ തിരക്കിലായതിനാൽ ആരോ അവിടെ ഉണ്ടായിരുന്നില്ല. മുറി തുറക്കാനായി തുനിഞ്ഞതും അവൾക്ക് മനസ്സിലായി അത് ലോക്കാണെന്ന്.
ഇതിലെന്താ നിധി വല്ലതും ഉണ്ടോ പൂട്ടിക്കെട്ടി വെക്കാനായി?
ദേഷ്യത്തോടെ അവൾ കാലുകൊണ്ട് ആ കഥകൾ തൊഴിച്ചു.
അല്ലല്ല, ഇതെന്താ എന്റെ ചേട്ടനോടുള്ള ദേഷ്യമാണോ ഈ കഥകൾ തീർക്കുന്നത്?
ഗൗരവ് പറഞ്ഞത് കേട്ടതും ആരോഹി ചമ്മലോട് അവനെ നോക്കി.
പിന്നെ എല്ലാം കെട്ടിപ്പൂട്ടിക്കൊണ്ട് നടക്കുന്ന നിന്റെ ചേട്ടനെ ഞാൻ എന്ത് ചെയ്യണം?
ആരോഹി അവളുടെ ആവശ്യം ഗൗരവിനോട് പറഞ്ഞു.
കൊള്ളാം, അതിനാണോ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ ഇപ്പൊ വരാം.
ഗൗരവ് പോയി തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ വേറൊരു താക്കോലും ഉണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് ഡോർ തുറന്നു.
ആഹാ, താക്കോൽ നിന്നെ ഏൽപ്പിച്ചിട്ടാണോ പോയത്?
ആരോഹി സംശയത്തോടെ നോക്കി.
താക്കോൽ എന്നെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. കമ്പ്യൂട്ടർ ഇരിക്കുന്ന ഈ പ്രാന്തന്റെ മുറിയിൽ അതാണെങ്കിലോ എപ്പോഴും പൂട്ടി വെച്ചേക്കും. അവസാനം എന്റെ മുന്നിൽ ഇതേ ഉണ്ടായിരുന്നുള്ളു മാർഗം.
ഗൗരവ് പറഞ്ഞത് കേട്ട് വാ തുറന്ന് നിൽക്കുകയായിരുന്നു ആരോഹി.
ഡാ കൊച്ചു മിടുക്ക, ഡയലോഗ് അടിച്ചാൽ മതി, പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ആ കാലമാണി ഇപ്പൊ വന്ന എന്റെ അടക്കവും അടിയന്തിരൊക്കെ ഇപ്പൊ തന്നെ നടത്തും.
ആരോഹി ചിരിച്ചുകൊണ്ടകത്തേക്ക് കയറി സിസ്റ്റം ഓൺ ചെയ്തു. ഗൗരവും അവളുടെ ഒപ്പം ഇരുന്നു. എല്ലാം പൂർത്തിയാക്കി സിസ്റ്റം ഓഫ് ചെയ്ത് തിരിച്ചിറങ്ങാനായി തുനിഞ്ഞപ്പോഴാണ് അവളുടെ കാലിൻ ചുവട്ടിലേക്ക് ഷെൽഫിന്റെ ഏറ്റവും മുകളിൽ നിന്നും ഒരു പുസ്തകം താഴേക്ക് വീണത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ആ പേര് കേട്ടതും അവളുടെ മനസ്സിൽ ഓർമ്മകളുടെ വേലിയേറ്റമായിരുന്നു. പൂർണ്ണമാവാതിരുന്ന തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെടുത്തു വെക്കുന്നതിനിടയിലാണ് താഴെ ചിതറിക്കിടക്കുന്ന പേപ്പറുകളിലേക്ക് അവളുടെ കണ്ണുകൾ പതിയുന്നത്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തയായി ഒരു താലി ചരടാൽ നിന്നെ ഞാൻ ബന്ധിക്കും. ആ ബന്ധനത്തിന് അതിർവരമ്പുകളില്ല. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കി ഈ ലോകത്തെ കീഴടക്കി നീ ആ പറവ തിരികെ വരുമ്പോൾ ഇരുകയ്യം നീട്ടി സ്വീകരിക്കാം പൂത്തുലഞ്ഞ വാഗമരമായി ഞാൻ ഈ വഴിച്ചൂട്ടിലുണ്ടാവും സഖി, സഖിയുടെ സഖാവ്. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വെപ്രാളത്തോടെ വിറക്കുന്ന കൈകളോടെ
ഓരോ പേപ്പറുകളും മാറി മാറി നോക്കി. അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവളുടെ കൈകൾ അറിയാതെ കഴുത്തിലെ താരി തേടിപ്പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ താഴേക്കിരുന്നു. എന്തെടുത്തി, എന്താ പറ്റിയേ? അവളുടെ പെട്ടെന്നുള്ള വെപ്രാണം കണ്ട് ഗൗരവ് ഭയന്നു.
ചതിച്ചതാ, എന്നെ ചതിച്ചതാ ആരോ. അവൻ തന്നെയാണ് എൻ്റെ സഖാവ്, എൻ്റെ ആദ്യ പ്രണയം തന്നെയാണ്, എൻ്റെ താലിയുടെ ഉടമ. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഒരു തവണയെങ്കിലും എന്നെ വിളിക്കായിരുന്നു സഖിയെന്ന്. പറഞ്ഞ വാക്കുകൾ പാലിച്ച് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായി കൂടെ കൂട്ടിയപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നു, ഞാൻ എന്താണ് വേണ്ടത് ആരോ? ഒരു ദുഷ്ടന്റെ കയ്യിലേക്ക് അറിഞ്ഞുകൊണ്ട് എന്നെ വിട്ടുകൊടുത്തേന് നിന്നെ വെറുക്കണോ? അതോ ഉള്ളിലെ സ്നേഹമെല്ലാം മൂടിക്കെട്ടി വെച്ച് എന്നെ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് നിന്നെ സ്നേഹിക്കണോ? ഒരിക്കലും നിന്നെ വെറുക്കാനോ മറക്കാനോ എനിക്കാവില്ല ആരോ. എന്റെ ഹൃദയത്തിന്റെ ഉടമ അത് നീയാണ്.
എന്റെ ഓരോ അണുവും നിശ്വാസവും നിനക്ക് സ്വന്തമായതാണ്. അക്ഷരങ്ങളിലൂടെ ഞാൻ പ്രണയിച്ച എന്റെ ഹൃദയം കവർന്നെടുത്ത എന്റെ സഖാവ്. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിഞ്ഞെന്ന് അഭിമാനമായിരുന്നു. ഏതൊരു സ്ത്രീക്കും തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയതിനു ശേഷം ഉണ്ടാവുന്ന അഭിമാനം.
എന്താ എടുത്തി, എന്താ കാര്യം?
അവളുടെ വാക്കുകൾ കേട്ട് ഒന്നും മനസ്സിലാവാതെ ഗൗരവ് ചോദിച്ചു. ആരോഹി ഗൗരവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഏട്ടൻ അപ്പൊ ഇത്രയും നാളും ഏടത്തിയെ കളിപ്പിക്കുകയായിരുന്നല്ലേ? അല്ല, ഏടത്തിയുടെ പ്ലാൻ എന്താണ്? ഈ ലെറ്റർ കൊണ്ടുപോയി വീശി കാണിച്ചുകൊണ്ട് ചോദിക്കണം ആ മരംകൊണ്ടോട്.
ഞാൻ പറയില്ലടാ, എന്റെ സഖാവിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇതെന്റെ വാശിയല്ല, അവകാശമാണ്. ഇത്രയും നാളും എന്നിൽ നിന്ന് മറഞ്ഞിരുന്നുള്ള ശിക്ഷ.
അല്ല, പ്ലാൻ എന്താണ് ചേച്ചി?
യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ ആരോഹിയുടെ പ്ലാൻ അനുസരിച്ചാണ് ആരവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായി അവൾ ഈ അകൽച്ച അവനോട് കാണിക്കുന്നത്. രാത്രി ഏറെയായിട്ടും ആരവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനേരം ബാൽക്കണിയിൽ നിന്നതിന് ശേഷം അവൻ ആരോഹിയുടെ മുറിയിലേക്ക് പോയി. അവൾ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടതും അല്പം അടിച്ചിട്ടാണെങ്കിലും അവൻ അകത്തേക്ക് കയറി. മൂടി പുതച്ച് കട്ടിൽ കിടന്നുറങ്ങുന്ന അവളുടെ അടുത്തായി ആരവിരുന്നു. കയ്യിലെ ഫോണിലെ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. മയങ്ങുന്ന കണ്ണുകൾക്കും കാറ്റിൽ നൃത്തം ചെയ്യുന്ന മുടിയിഴകൾക്കും തന്നോട് ഒത്തിരി കഥ പറയാനുള്ളത് പോലെ തോന്നി. ഈ ഹൃദയത്തിൽ പതിഞ്ഞ മുദ്ര, അതാണ് സഖി നീ. എന്നോടൊപ്പം മണ്ണിലലിഞ്ഞല്ലാതെ എന്നിൽ നിന്നൊരു മോചനം അതിനില്ല. അവളുടെ നെറുകിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. അവൻ നടന്നകന്നതും അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. മാസങ്ങൾ കടന്നുപോയി. ആരോഹിമാരവും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. പലതവണ അവളുടെ അകൽച്ചയുടെ കാരണമറിയാനായി ആരോ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. മീനുവും നീരവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയ കൂട്ടത്തിൽ ആരോഹിയും കൂടി.
ആഹാ, നിങ്ങളുടെ പുസ്തകം കൊണ്ട് മുഖമറിച്ച് കിടക്കുകയാണോ? വരുന്നില്ലേ, അമ്മ വിളിക്കുന്നു.
മുറിയിൽ കസേരയിലിരുന്ന് ടേബിളിലേക്ക് കാലുപൊക്കി വെച്ച് കിടക്കുന്ന ആരവിനെ തട്ടി വിളിച്ചുകൊണ്ട് ഗൗരവ് ചോദിച്ചു. തുളസിയുടെ അനിയന്റെ മകളുടെ കല്യാണത്തിനായി കുടുംബത്തിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു എല്ലാവരും. മീനുവിന് ദൂരയാത്ര പാടില്ലാത്തതിനാൽ അവളും നീരവും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അവരോടൊപ്പം ആരോഹ്യം ഇവിടെ കാണുമെന്നും എല്ലാവരും പോയി കഴിഞ്ഞാൽ അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുമെന്നുള്ള ആരവിന്റെ കണക്ക് കൂട്ടലുകളിൽ നിന്നുകൊണ്ട് അവനും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു.
ഡോ, ഇയാളോട് ഞാൻ ചോദിച്ചു കേട്ടില്ലേ?
ഗൗരവ് ദേഷ്യത്തോടെ അവന്റെ മുഖത്തുള്ള പുസ്തകം മാറ്റി.
ഞാനങ്ങ് വരുന്നില്ല, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
മുഖത്തും സംസാരത്തിലും ഗൗരവം നിറച്ചുകൊണ്ട് ആരോ അവനെ നോക്കി.
ആ, നിങ്ങളുടെ മുഷിയുടെ സ്വഭാവം കൊണ്ട് വരാതിരിക്കുന്നത് നല്ലത്. ഞാനും എടുത്തും പോയി അടിച്ചു പൊളിക്കട്ടെ.
പുച്ഛത്തോടെ ആരവിനെ നോക്കിക്കൊണ്ട് ചൂളം വിളിയോടെ ഗൗരവ് വെളിയിലേക്ക് നടന്നു.
ഡാ, അതിനെ അടുത്തേക്ക് യാത്ര പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ വരുന്നത്?
ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഗൗരവിന്റെ അടുത്തേക്ക് ആരവ് നടന്നു.
ഹലോ മോൻ, മറന്നുപോയോ? എനിക്കൊരു എടത്തിയല്ല, രണ്ട് എടത്തിമാരാണുള്ളത്. അതിൽ ആദ്യത്തെ എടത്തി എന്റെ മൂത്തേട്ടൻ കാട്ടിക്കൂട്ടി അക്രമങ്ങളുടെ പരിണിതഫലം അനുഭവിക്കുന്നതിനാൽ ഞങ്ങളോടൊപ്പം വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഏട്ടന് ഈ അക്രമങ്ങളോടൊന്നും താല്പര്യമില്ലാത്തതിനാലും സാഹചര്യം കിട്ടാത്തതിനാലും ഏട്ടത്തി ഫ്രീ ആയതിനാലും ഞങ്ങളോടൊപ്പം വരുന്നു.
കൂപ്പ്, നിന്നോട് ആരാണ് പറഞ്ഞത് അവള് കെട്ടിയെടുക്കുന്നുണ്ടെന്ന്?
ആരും പറയണ്ട, ഏട്ടത്തിതേ ഒരുങ്ങി അമ്മയോടൊപ്പം നിൽപ്പുണ്ട്. രണ്ടു ദിവസം അവധിയായതുകൊണ്ട് അമ്മ നിർബന്ധിച്ച് കൊണ്ടുപോവാ. മീനെടുത്തൊക്കെ പറയുകയാണേ, മരുമോളെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാലാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ എനിക്കറിയാം അതല്ല കാര്യമെന്ന്.
എന്താ കാര്യം?
നമ്മുടെ അമ്മക്കേ ഒത്തിരി പ്രായമായില്ലേ, ഒരേ സമയം രണ്ട് ആമക്കളുടെ കുട്ടികളെ നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഏട്ടന് ഒട്ടും വിശ്വാസമല്ല. അതുകൊണ്ടാണ് അമ്മയെ പിരികയറ്റി എടുത്തേയും കൂട്ടി കൊണ്ടുപോണ്.
വളിച്ച ചിരിയോടെ ഗൗരവ് പറഞ്ഞത് കേട്ട് ആരവിന് ചിരിയും ദേഷ്യവും ഒരേ സമയം വന്നു. അവൻ ഗൗരവിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് അവനെ തിരിച്ചു നിർത്തി.
മുട്ടത്തോട് ഇപ്പോഴും തലയിലുണ്ടല്ലോടാ, അപ്പോഴാ അവന്റെ ഓരോ സംസാരം.
അയ്യോ ഏട്ടാ, അത് മുട്ടത്തോടല്ല, തലയിലെ താരനാണ്.
ഗൗരവിന്റെ മറുപടി കേട്ടതും ആരവ് അവനെ നിസ്സഹായതയോടെ നോക്കി.
നിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് ആണ്. ഇവിടെ നിൽക്ക്, ഞാനിപ്പോ ഇറങ്ങിട്ട് വരാം.
ആരവ് അകത്തേക്ക് കയറിപ്പോയി.
അപ്പൊ ചേട്ടന് വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ?
ഗൗരവ് അകത്തേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു.
പിന്നെ ഞാനിവിടെ നിന്നിട്ട് അവരുടെ റൊമാൻസ് കണ്ട് ഷുഗർ കുടിച്ചാവണോ?
ആരോ ദേഷ്യത്തോടെ ഒരു ബാഗിലേക്ക് തന്റെ തുണികൾ കുത്തി നിറച്ചു. ഗൗരവ് താഴെ നിൽക്കുന്ന ആരോഹിയെ തന്റെ കൈ ഉയർത്തിക്കാട്ടി. ബാഗുകൾ ഓരോന്നായി ഡിക്കിയിൽ വെച്ച് ഗൗരവിന് വേണ്ടി കാത്തുനിന്നപ്പോഴാണ് തുളസി മുഖം വീർപ്പിച്ച് കയ്യിലൊരു ബാഗുമായി വരുന്ന ആരവിനെ കാണുന്നത്.
നീ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്?
തുളസി അതിശയത്തോടെ അവനെ നോക്കി.
എന്താ, എനിക്ക് വരാൻ പാടില്ലേ?
ദേഷ്യത്തോടെ കയ്യിലിരുന്ന ബാഗ് എടുത്ത് ഡിക്കിയിലേക്ക് വെച്ചു. ആരോഹിയെ നോക്കി പീഡിപ്പിച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾ അടുത്തായി വന്നിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഗൗരവ് അവിടെ കയറിയിരുന്നു. കൊല്ലത്തേക്കായിരുന്നു അവരുടെ യാത്ര. രണ്ടു ദിവസം കഴിഞ്ഞാലാണ് കല്യാണം. കാർ പുതിയ ഒരു ഇരുനില മാളിക്ക് മുന്നിലായി നിന്നു. ആരോഹിക്ക് എല്ലാവരെയും പാലുകാച്ചിനും മീനുവിന്റെ കല്യാണത്തിനുമൊക്കെ കണ്ട് പരിചിതമായിരുന്നു. കുടുംബത്തിൽ ആർക്കും അറിവില്ലായിരുന്നു ആരോഹിയുടെയും ആരവിന്റെയും ബന്ധം. മീനുവിന്റെ അനിയത്തിയാണെന്നും അവളുടെ അമ്മക്കും അച്ഛനും സംഭവിച്ചതൊക്കെയും അറിയാമായിരുന്നു. വീട്ടുകാരും ബന്ധുക്കാരുമൊക്കെയായി ഒരുപാട് പേര് ആ വീട്ടിൽ കൂടിയിരുന്നു. എല്ലാവരും അവരെ കണ്ടയുടനെ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. പതിവ് സംസാരങ്ങളും കളിച്ചിരികളുമായി നിന്ന ആരോഹിയെ തുളസിയും ഹേമ, അതായത് തുളസിയുടെ നാത്തൂനും, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ഡാ അരവ്, നീ വന്നോ? ഞാൻ കരുതി നീ വരില്ലായിരിക്കുന്നു.
അവന്റെ വേറൊരു അമ്മാവന്റെ മകൻ ശ്യാം ആരവിന്റെ അടുത്തേക്ക് ചെന്നു.
എന്താ, ഞാൻ വരണ്ടായിരുന്നോ?
ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ആരോ അകത്തേക്ക് പോയി. രാത്രിയിൽ കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. ആരോഹിക്ക് കൂട്ടായി കല്യാണപ്പെണ്ണ മീരയും അനിയത്തി ആര്യയും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടി ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു.
ചേച്ചി, ചേച്ചിയെ തുളസിയമ്മ വിളിക്കുന്നു, താഴേക്ക് ചെല്ലാൻ പറഞ്ഞു.
ആ കുഞ്ഞിനൊന്ന് കൊഞ്ചിച്ച ശേഷം ആരോഹി താഴേക്ക് നടന്നു. സ്റ്റെയറിലേക്ക് കാലെടുത്ത് വെച്ചതും അവളെ ആരോ പുറകിൽ നിന്ന് പൊതിഞ്ഞു. ഒരു കൈ കൊണ്ട് വായും മൂടി, മറ്റൊരു കൈയാൽ അവളെ പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് കയറി. ആരോഹിക്ക് ആളെ മനസ്സിലായതിനാൽ അവളുടെ ഉള്ളിൽ പേടിയില്ലായിരുന്നു. സ്റ്റോർ റൂമിലേക്ക് അവളെ കൊണ്ടുനിർത്തി ആരവ് ആ കഥ കടച്ചു കുറ്റിയിട്ടു. ലൈറ്റ് ഇടാത്തതിനാൽ ചുറ്റിനും ഇരുട്ടായിരുന്നു. അവളുടെ ഉള്ളിൽ സന്തോഷവും ദേഷ്യവും സങ്കടവുമെല്ലാം ഒരുപോലെയുണ്ടായി.
ഇയാളിത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എനിക്ക് പോണം, എന്നെ അമ്മ വിളിക്കുന്നുണ്ട്.
ആരോഹി അവനോട് ദേഷ്യപ്പെട്ടു. ആരവിന്റെ വിരലുകൾ ലൈറ്റിന്റെ സ്വിച്ചിൽ അമർന്നു. അവന്റെ ദേഷ്യം നിറഞ്ഞ കണ്ണുകളും മുഖവും കണ്ടപ്പോൾ തന്നെ ആരോഹിയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം പൊട്ടിമുളച്ചു. അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ അതരങ്ങളെ തൻ്റെ അതരങ്ങളാൽ അവൻ പൊതിഞ്ഞു. ഇത്രയും നാളത്തെ പരിഭവങ്ങൾ അവൻ ആ ചുംബനത്തിലൂടെ അവളോട് പറഞ്ഞു. എതിർക്കാൻ കഴിഞ്ഞില്ല ആരോഹിക്ക്.
മാസങ്ങളായി നീ എന്നോടൊന്ന് മിണ്ടിയിട്ട്, അതറിയോ നിനക്ക്? മിണ്ടാൻ വരുന്ന ഓരോ നിമിഷവും നീ എന്നെ അവഗണിക്കുകയായിരുന്നു. അവസാനം ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു മാർഗമാണ് അമ്മയും ബാക്കിയുള്ളവരും കല്യാണത്തിന് പോകുമ്പോൾ നിന്നെ ഒറ്റക്കിട്ടുക എന്നുള്ളത്. അമ്മ പറഞ്ഞോണ്ടല്ല, എന്നെ അവഗണിക്കാനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം.
സങ്കടവും ദേഷ്യവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ കണ്ണുകളെ അഭിമുഖീകരിക്കാനാവാതെ ആരോഹി തന്നെ തലതാഴ്ത്തി.
പറയടി, എന്താണ് ഈ അവഗണനയുടെ കാരണം?
സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ കാര്യം മനസ്സിലാവും ആരോ. നിറഞ്ഞ കണ്ണുകളോടെ ദൂരേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.
ദേ, എന്റെ സമനില തെറ്റിയിരിക്കുകയാണ്, മര്യാദക്ക് കാര്യം പറഞ്ഞു പറ.
അവന്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകി.
എന്നെ വിടാൻ, എനിക്ക് വേദനിക്കുന്നു.
അവൾ തന്റെ കൈ അവനിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ഓ, നീ പറയില്ലല്ലോ.
ആരോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി.
ഇല്ല. ഹാ, ഓക്കെ, പോവാം. നിന്നെക്കാൾ അപ്പുറം വാശിയുള്ളവനാണ് ഞാൻ, അത് നിനക്കറിയുകയും ചെയ്യാം. ഇനി നീ ഈ അകൽച്ചയുടെ കാരണം എന്താണെന്ന് പറയാതെ ഞാൻ നിന്നോട് മിണ്ടില്ല.
ആരോ അവന്റെ കൈകൾ അയച്ചു. ഒരിക്കലും ആരോ അങ്ങനെ പറയുമെന്ന് ആരോഹി കരുതിയിരുന്നില്ല. അവന്റെ കൈകളിൽ നിന്ന് അവളുടെ കൈകൾ ഊർന്നു വീണപ്പോൾ എന്തോ അവളുടെ ഹൃദയമൊന്ന് പിടഞ്ഞു. നിറെ കണ്ണുകളോട് അവനെ ഒന്ന് നോക്കിയിട്ട് ആരോഹി മുമ്പിലേക്ക് നടന്നു. നീ എന്നോട് പറയണം ആരോ, എന്റെ സഖാവ് അത് നീയാണെന്ന്. കാണാതെ കേൾക്കാതെ എന്റെ ഹൃദയം കവർന്ന പുരുഷൻ അത് നീ തന്നെയാണെന്ന്. അതുവരെ എന്റെ മൗനമായിരിക്കും.
നിനക്കുള്ള മറുപടി. ഇതെന്റെ വാശിയല്ല, അവകാശമാണ്. തന്നിൽ നിന്ന് മകന്നു പോകുന്ന അവളെ തിരിഞ്ഞു നോക്കാതെ ആരോ അവിടെ തന്നെ നിന്നു. എനിക്ക് നിന്നോടുള്ള പ്രണയം അലകൾ പോലെയാണ്, അതിനതിർവരമ്പുകളില്ല, അവസാനവും. ഈ അകൽച്ച ക്ഷണികമാണ് സഖീ.